Sisters, we thought a good time would be for us to think about why are we at this camp, to start with that, and also to think about why are we here, what do we want out of, not just out of this camp, what is my purpose in life, what do I want out of life.
നമ്മൾ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Yeah, so for that, Suresh, you can go to the next slide. Next slide. Yeah, so see the picture here. The picture is of an eye chart, right? And it begins with the meaning of the life is of, and then it's hazy. Sometimes life is like that. That's how we, for many of us, life is a little hazy when we try to start looking at the meaning.
നിങ്ങളിവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? നിങ്ങൾ ഒരു കണ്ണിന്റെ ഡോക്ടർ കണ്ണ് പരിശോധിക്കാനായിട്ട് വരുമ്പോൾ ചില അക്ഷരങ്ങൾ അവിടെ കാണുന്നത് പോലെ മങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് ആദ്യം കിട്ടിയില്ലെന്ന് വരാം, പക്ഷേ എന്താണ്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും.
Yeah, so let's start asking ourselves some questions. What do I want to achieve out of this life?
നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്താണ്, ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
And so for some of us, the if we are honest to ourselves, I want to get a good job, or I want to get married to somebody I like.
നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയും എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, എനിക്ക് നല്ലൊരു വിവാഹം കഴിക്കണം, ഇങ്ങനെയുള്ള പല ഉദ്ദേശങ്ങളായിരിക്കാം.
But what if things are not turning out like what I hope they would be?
പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക?
What if this this girl who I thought I was interested in getting married to is not interested in me, she's interested in somebody else and got married to someone else?
ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് ചിന്തിച്ച ആ പെൺകുട്ടി വേറെ ആരെല്ലോ തൽപരയായി, അവളുടെ വിവാഹം കഴിഞ്ഞു എന്നിരിക്കട്ടെ.
Something that I'd set my heart on didn't happen. Now I'm struggling to find even the purpose of my life. Everything is shaking.
ഞാൻ ഉദ്ദേശിച്ച, ഞാൻ ലക്ഷ്യം വെച്ച ഒരു കാര്യം അത് നടക്കുന്നില്ല. നടക്കാത്തപ്പോ എനിക്ക് ആകെ എല്ലാം ചിന്താക്കുഴപ്പമായി, ആകെ പ്രശ്നങ്ങളായി.
And for some of us, we have come to that place where we've come into a relationship with Christ. We know the Lord, but can we honestly say that when I have come to know the Lord in my life, has that brought purpose truly in my life?
നമ്മിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഹൃദയത്തിൽ വന്നു എങ്കിലും അത് മുഴുവനും കർത്താവിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ആണോ നമ്മുടെ ഹൃദയത്തിലുള്ളത്? അത് നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം നൽകിയിട്ടുണ്ടോ?
Has believing in Christ truly brought purpose in my life? Can I honestly ask myself that?
ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായി എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടും പറയുവാൻ കഴിയുമോ?
Let's keep these things in mind as we go through this session. Is being successful in life, is that what gives meaning to my life? Is that, am I measuring myself by how successful I am or what a failure I am?
ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് മുമ്പോട്ട് ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിജയം, അത് ആ വിജയത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിന് അർത്ഥം കിട്ടി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ?
Let's briefly look at a book in the Old Testament where one man of God, in this case where Solomon struggled with some of these very questions.
ഇങ്ങനെയുള്ള ചില സുപ്രധാന ചോദ്യങ്ങളുമായി സോളമന് ഉണ്ടായ അദ്ദേഹത്തിന്റെ ആശങ്കകൾ നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയും.
Yeah, specifically about finding is success the meaning of giving me purpose in life. Solomon was a very wise man. You know, he in the book of Ecclesiastes we see that in chapter 1 and 2 when you look at it, he talks about pursuing learning.
അവിടെ നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ ശലോമോനെ, വളരെ ജ്ഞാനിയായ ശലോമോന്റെ ചില വാചകങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം ജ്ഞാനത്തിന് പുറകെ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു.
Yeah, and after all his pursuit of learning, he finally concluded that the more you know, the more that you feel bad.
അപ്പോൾ അദ്ദേഹം ജ്ഞാനത്തിന്റെ പുറകെ ജ്ഞാനത്തെ അന്വേഷിച്ച് പോകുന്നതിന്റെ അന്ത്യത്തിൽ അദ്ദേഹം പറയുകയാണ് വീണ്ടും ഞാൻ അസ്വസ്ഥനാണ് എനിക്ക് ഒന്നുമില്ലാത്തതുപോലെ തോന്നുന്നു.
Yeah, and then about the pursuit of pleasure we read he went after that next and he found that after denying himself nothing at the end of it all he could find was it was futile.
സുഖം സന്തോഷം എന്നിവയുടെ പുറകെ ആസ്വാദനം ഈ കാര്യങ്ങളുടെ പുറകെ അന്വേഷിച്ച് അതിന്റെ പുറകെ പോയി പക്ഷെ അതെല്ലാം കഴിഞ്ഞ ശേഷവും ഉള്ളിൽ ഒരു ശൂന്യതയാണ് ഈ ശലോമോൻ അനുഭവപ്പെട്ടത്.
Yeah, and there was no one who was you know as big a success as Solomon was from the worldly point of view.
ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നാം നോക്കുകയാണെങ്കിൽ ഈ ശലോമോനെ പോലെ ഇത്ര വിജയിയായ ഒരു വ്യക്തി മറ്റാരുമില്ലായിരുന്നു.
He spent his time accumulating wealth, building, buying. He achieved more success than anyone of his time.
ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റാരെക്കാട്ടിലും അധികം ലോകത്തിന്റെ കണ്ണിൽ വിജയം നേടിയ ഒരാളായിരുന്നു ശലോമോൻ. അദ്ദേഹം ലോകത്തിലുള്ള സമ്പത്തും ധനവും ജ്ഞാനവും എല്ലാം അദ്ദേഹം നേടിയിരുന്നു.
And if you see, I think he sums it all up in Ecclesiastes 2:17. You read there, after all that success, in conclusion, he says, the smart ones, the foolish ones, they all end up the same. Everything is futile.
2:17 അദ്ദേഹം അവസാനം പറയുകയാണ് എല്ലാവരും അവസാനം അത് ഒരു മായയായി അവസാനിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. 2:17.
So am I fated to live a meaningless life? Is it from the beginning of my life, from the cradle to the grave? Is there more to life than this meaninglessness that I face?
ഈ ജീവിതത്തിൽ ഇങ്ങനെ അർത്ഥശൂന്യമായ ഒരു ജീവിതം ജനനം മുതൽ മരണം വരെ ഒരു ജീവിതം ഒരു അർത്ഥശൂന്യമാണോ? അതിനപ്പുറം ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ?
If you go to the next slide. Now, if you see in the New Testament, you see something dramatically different from that.
നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഇപ്പോ പഴയ നിയമത്തിൽ ചിന്തിച്ച ശലോമോന്റെ ജീവിതത്തെക്കാട്ടിലും വളരെ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്.
Especially Jesus, when he talked about being fruitful, about finding a purpose in life, he constantly talked about this word fruitfulness.
യേശു ക്രിസ്തു എപ്പോഴും ഈ ജീവിതം അത് അർത്ഥവത്തായ ഒരു ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗം അത് ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്.
Yeah, and it's almost like the word of the Lord that he sows in all our lives. We know about the parable of the sower, and that word is capable of making immense fruit in our lives.
നമുക്ക് ആ വിതയ്ക്കുന്നതിന് ഉപമ നമുക്കറിയാമല്ലോ, ആ ദൈവവചനം അത് നല്ല നിലത്ത് വീണ ആ വിത്ത് അത് വളരെ ഫലം പുറപ്പെടുവിച്ചതായിട്ട് നാം വായിക്കുന്നു. അപ്പൊ ദൈവവചനം നമ്മളെല്ലാം വളരെയധികം ഫലം പുറപ്പെടുവിക്കാൻ പര്യാപ്തമാണ്.
Now we look up at us sitting here in the audience. Now you know, some of us, just the person next to me and me, the difference could be as different. The word of the Lord has such a difference in my life and his life. Maybe in my life it's something like a barren tree, and in that person's life it's flourishing like this beautiful apple tree.
ഇവിടെ നാം ആയിരിക്കുന്ന ഇവിടെ തന്നെ ഇരിക്കുന്ന ദൈവവചനം ലഭിച്ച പലരും അതിൽ ചിലരുടെ ഉള്ളിൽ അത് ആ ചിത്രത്തിൽ കാണുന്ന ഒരു ഉണങ്ങിയ മരം പോലെ ഉള്ള ഒരു അവസ്ഥയിലാണ്. ആ വിത്ത് അത് ഫലം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇതാ അടുത്ത ഒരു ചിത്രം നോക്കുക, നല്ല വിളഞ്ഞ ഫലഭൂയിഷ്ഠമായ ഒരു ആപ്പിൾ മരം പോലെ ചിലരുടെ ഹൃദയത്തിൽ, ഇവിടെ അടുത്ത് ഈ ഹാളിൽ തന്നെ ഇരിക്കുന്ന ചിലരിൽ ആ ദൈവവചനം അത്രയും ക്രിയ ചെയ്ത് ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
I want to specifically look at this one verse, if you can point out, turn to that. John 15, I want to read from verse 8 and verse 16.
യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 8ഉം 16ഉം വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 8ഉം 16ഉം.
It says in John 15:8, My Father is glorified when you bear much fruit and prove to be my disciples. Jesus says there that being fruitful is what how I prove that I am a disciple of Christ.
ഞാൻ ഇപ്രകാരം ഫലം പ്രകടിപ്പിക്കുമ്പോഴാണ് ഞാൻ ഒരു കർത്താവിന്റെ ശിഷ്യനായി അവന്റെ നാമത്തെ മഹിമപ്പെടുത്തുന്നത്.
And in verse 16 we read Jesus saying, I chose you to bear your fruit and that your fruit will remain.
നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു.
If we go back to the parable of the sower, there you read again in Luke chapter 8, if you read that Luke chapter 8 verse 14, there's something in some of us which chokes the seed. And in some
നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം
verse 14
അവിടെ ഫലപ്രാപ്തി ഉണ്ടാകുവാൻ ആയിട്ട് തടയുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു.
What are the things that block fruit to maturity in my life?
എന്റെ ജീവിതത്തിൽ നമ്മുടെ ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഫലം അത് പാകമാകുന്നതിന് ഫലം പഴുക്കുന്നതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
And what are the things that make it unfruitful?
നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഫലപുഷ്ടി ഇല്ലാത്ത ഒരു ജീവിതത്തിന് കാരണം എന്താണ്?
The theme of our camp is undistracted devotion to Christ.
നമ്മുടെ ഈ ക്യാമ്പിന്റെ തീം അതാണല്ലോ, ക്രിസ്തുവിനോടുള്ള പതരാത്ത ഭക്തി.
Yeah, and these very things which make us unfruitful, these are the when we say the distractions to devotion, right? These are the very same things that we hear about: worries and anxieties, desires and pleasures, pursuit of riches and other things.
അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനോടുള്ള ഭക്തിക്ക് നമുക്ക് ഒരു തടസ്സമായി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ നമ്മെ മാറ്റിക്കളയുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഉപമയിൽ നാം വായിക്കുന്ന ആകുല ചിന്തകൾ, ഈ ലോകത്തോടുള്ള ആസക്തി, ധനസ്നേഹം, പണസ്നേഹം, ഈ കാര്യങ്ങളാണ് പലപ്പോഴും ദൈവവചനത്തെ ഞെരുക്കിക്കളയുന്നത്.
ഐ വോണ്ട് ടു സ്പെസിഫിക്കലി ലുക്ക് അറ്റ് സം ഓഫ് ദീസ്.
ഈ ചില കാര്യങ്ങൾ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Yeah, so talking about anxieties and worries, this is something that if all of us young people, if we are honest to ourselves, fear about the future, that's something that we struggle with. That when I think about, oh Lord, I'm growing in age, I still haven't found a partner, or I'm in the 11th standard, the 12th standard, what does the future hold? And these anxious thoughts comes really strong on us.
ഈ ആകാംക്ഷ അകുലമായ ചിന്തകൾ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമ്മുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ അത് പലപ്പോഴും വരാറുണ്ട്. എനിക്ക് പ്രായം കൂടിപ്പോകുന്നു, എനിക്ക് എപ്പോഴാണ് ഒരു ജീവിത പങ്കാളിയെ കിട്ടുക, അല്ലെങ്കിൽ ഞാനിപ്പോ 11th class, ഇനിയും 12th class എന്താകും, ഇങ്ങനെയുള്ള ഭാവിയെക്കുറിച്ചുള്ള പല ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ മതിക്കാറുണ്ട്.
Yeah, another thing is about being unhappy with my circumstances, whether it's how I look or how tall I am or how fluently I talk.
Allengil nammude jeevitha saahajaryangale kurichulla atrupti palappozhum namukku santoshamilla. Njan enganeyanu enne njan aayirikkunnathu, എന്റെ നിറം അല്ലെങ്കിൽ എന്റെ വലിപ്പം, എന്റെ ആകാരം, ഞാൻ എങ്ങനെ സംസാരിക്കുന്നു, എനിക്ക് ശരിയായിട്ട് സംസാരിക്കാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു അതൃപ്തി ഉണ്ടാക്കും.
And the family that the Lord, that God placed me in, oftentimes when I'm honest to myself, there is a little bit of blaming God for that.
പലപ്പോഴും ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തെ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തെ പോലും നിങ്ങൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട്, അതിനെക്കുറിച്ച് ഒരു അതൃപ്തി നിങ്ങൾക്ക് തോന്നാറുണ്ട്. അതിന് അങ്ങനെ നിങ്ങൾക്ക് അതൃപ്തി തോന്നുമ്പോൾ നിങ്ങൾ നേരിട്ടല്ലെങ്കിലും നിങ്ങൾ ദൈവത്തെയും പലപ്പോഴും പഴിചാരാറുണ്ട്.
Therefore God does not care, because look at my circumstances, look at how tough things are for me, this is proof for me. Oftentimes there's that little complaint in my life.
നമ്മുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചില പരാതികൾ വരാറുണ്ട്. കണ്ടില്ലേ എന്റെ ജീവിത സാഹചര്യം നോക്കിയാട്ടെ, എന്റെ പ്രശ്നങ്ങൾ കണ്ടില്ലേ, ദൈവം എന്നെ കരുതുന്നില്ല, ദൈവം എനിക്കായിട്ട് വിചാരപ്പെടുന്നില്ല.
You know there's one verse in the gospels, sometimes I've seen the sense of humor that Jesus has. One verse like that is in Matthew 6:27.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്ന ആ കാര്യം ശ്രദ്ധിക്കുക. യേശുക്രിസ്തു പലപ്പോഴും വളരെ സരസമായി ആത്മീയ സത്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്.
Yeah, and he says there in Matthew 6:27, who of you by being worried can add a single hour to your own life?
അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ആകാംക്ഷപ്പെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും, ഒരു മണിക്കൂർ കൂട്ടുവാൻ ആർക്ക് കഴിയും?
And the interesting thing is we know by worrying we are only subtracting from our life.
പക്ഷേ ശരിക്കും മെഡിക്കൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നാം ആകാംക്ഷപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മണിക്കൂറുകൾ കുറയ്ക്കുകയാണ് ചെയ്യുക.
And we know that and truly in the midst of all this when we don't see God as a distant God but when I get to discover him as my personal father, that's when in Matthew 6 when we go ahead and read in 32 and 33, that is when I know that the Lord will take care of all these things for me.
അതുകൊണ്ട് ദൈവത്തെ എവിടെയോ വിദൂരതയിൽ ഇരിക്കുന്ന എന്നെക്കുറിച്ച് വിചാരമില്ലാത്ത ഒരു ദൈവമായിട്ട് കാണാതെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്റെ അടുത്തുള്ള ഒരു ദൈവമായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമായിട്ട് കാണാൻ കഴിയുമ്പോൾ അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാകുന്നത്.
Yeah, let's look at another area where we can get distracted from being fruitful in our lives.
നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതത്തിൽ നിന്നും നമുക്ക് തടസ്സമായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ തെറ്റിച്ച് കളയുന്ന മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാം.
And that's being taken up by desires and pleasures.
അത് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ആസക്തികളാൽ നാം പിടിക്കപ്പെടുമ്പോഴാണ്.
Yeah, I was thinking of Esau when you know Esau had this hunger for the red stuff which Jacob was cooking. He comes back and he smells that tasty red stuff and he says, if I don't eat that now I'm going to die.
നിങ്ങൾക്ക് ആ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏശാവ് അവിടെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ യാക്കോബ് അവിടെ നല്ല മനോഹരമായ ചുവന്ന പായസം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോ ഏശാവ് പറയുകയാണ്, ആ പായസത്തിനോടുള്ള രുചി, ആ പായസത്തിന്റെ രുചി അവന്റെ ഹൃദയത്തിൽ, അത് കുടിച്ചില്ലെങ്കിൽ, അത് ഞാനിപ്പോ കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും എന്നാണ് ഏശാവ് പറയുന്നത്.
And for many of us the red stuff in our life, if we are honest, comes up in various ways.
നമ്മിൽ പലർക്കും ഈ തരത്തിലുള്ള ഈ ചുവന്ന പായസം, അല്ലെങ്കിൽ അത് നമ്മെ സംബന്ധിച്ച് പലതായിരിക്കാം, അത് പല തരത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക.
Sometimes it's the SMS that comes which I really should delete and not reply to, but there is something within me that just wants to show that I am something.
ഒരു പക്ഷേ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു SMS സന്ദേശമായിരിക്കാം. ഞാൻ ശരിക്കും അത് ഉടനെ ആ SMS സന്ദേശം അത് ഡിലീറ്റ് ചെയ്ത് കളയണം. പക്ഷേ എന്തോ എന്നിൽ നിന്നും ഒരു ആസക്തി, ഒരു താല്പര്യം, അതിന് മറുപടി പറയുവാനായിട്ടുള്ള, മറുപടി അയക്കുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഞാൻ കാണുന്നു.
And scripture talks about this, the passing pleasures of sin. We read that in Hebrews 11 about Moses, that Moses wasn't taken up by the passing pleasures of sin.
നമ്മൾ അവിടെ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ മോശയെ കുറിച്ച് വായിക്കുന്നത് പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാട്ടിലും, പാപത്തിന്റെ ആ ഒരു തൽക്കാല ഭോഗത്തെ മോശ അഗണ്യമാക്കി എന്നാണ് നമ്മൾ അവിടെ
വായിക്കുന്നത്. It's a reality of, you know, there's nothing about pleasure which the devil created uniquely. I mean, it was all a distortion of some of the legitimate things that God has made.
Pala ee tarathilulla naam innu kaanunna pala santoshangalum adu devam seriyaya reethiyil manushyan anubhavikkuvanayittu devam srishticha devam aagrahicha pala kaaryangalum pishaj അതിനെ മാറ്റി മറിച്ച് പിശാചിന്റെ കയ്യിലെ ഒരു ആയുധമാക്കി മാറ്റുകയാണ് ചെയ്തത്.
Yeah, and there's this thing about pleasure that the next time I try the same thing, like say if I eat a big piece of cake, the second slice of cake that I ate, it's not so tasty the second time.
ഈ തരത്തിലുള്ള താൽക്കാലിക സുഖങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു കേക്ക് കഴിക്കുന്നത് പോലെയാണ്. ഒരു കഷ്ണം ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തെ കഷ്ണം കഴിക്കുമ്പോൾ അതിന് വലിയ രുചി തോന്നുന്നില്ല, ആദ്യത്തെ കഷ്ടത്തിന്റെ അത്രയും.
And if we are honest, many of us can say that the habits that entrap us, it follows the same principle. When I dabble with pleasures, the next time the same thing is not going to satisfy me.
അപ്പൊ അത് നമുക്കും അറിയാം, ഏതെങ്കിലും ഈ തരത്തിലുള്ള ആസക്തികളിൽ, ഈ തരത്തിലുള്ള സന്തോഷങ്ങൾക്കായി, താൽക്കാലിക സന്തോഷങ്ങളിലേക്ക് നാം മനസ്സ് വയ്ക്കുമ്പോൾ ആദ്യം ഒരുപക്ഷെ അത് സന്തോഷമായിട്ട് തോന്നുന്നു, കുറച്ചു കഴിയുമ്പോൾ അത് തന്നെ തൃപ്തി വരുത്തുന്നില്ല, അതിനെക്കാട്ടിലും വലിയ സന്തോഷം അന്വേഷിച്ചു പോവുകയാണ്.
Yeah, but what we don't realize is this is our exam time. The time of temptation is the time when we are being tested.
പക്ഷേ ആ സമയത്ത് നാം മറന്നു പോകുന്ന കാര്യം, ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ടെംപ്റ്റേഷൻസ് നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ പരീക്ഷാ സമയം, അതാണ് നമ്മുടെ പരീക്ഷയുടെ സമയം.
Yeah, I was remembering the verse in 2 Chronicles 16:9. You know this verse. The eyes of the Lord move to and fro through the whole world for those he may strongly support, for those whose hearts are completely his.
രണ്ട് ദിനവൃത്താന്തം 16:9 നിങ്ങൾക്ക് അറിയാമല്ലോ, തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് തന്നെ താൻ ബലവാനെന്ന് കാണിക്കുവാനായി ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിൽ എങ്ങും ഊടാടി സഞ്ചരിക്കും.
An example of that is Joseph.
Now, അതിനൊരു ഉദാഹരണം യോസഫിന്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്.
There were circumstances in his life. He was alone. He had the opportunity, but his heart was for the Lord.
യോസഫിന്റെ ജീവിതത്തിൽ അവൻ തനിയായിരുന്നു, അവന് അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ജോസഫിന്റെ ഹൃദയം അത് ദൈവത്തിങ്കിൽ ഏകാഗ്രചിത്തമായിരുന്നു.
And again, coming back to fruitfulness, it's our attitude at the time of temptation which will decide now, are we going to be a fruitful tree or a shunted tree.
അതുപോലെ തന്നെ ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾ, ഈ ടെംപ്റ്റേഷൻസ് വരുമ്പോ അതാണ് നമ്മുടെ പരീക്ഷാ സമയം എന്ന് നാം പറയുകയുണ്ടായി. അപ്പൊ അതാണ് തീരുമാനിക്കുന്നത് നാം വളർന്നു വരുമ്പോ നാം ഫലം നിറഞ്ഞ ഒരു മരമായിട്ട് മാറുമോ അതോ വളർച്ച മുരടിച്ച ഒരു മരമായിട്ടായിരിക്കുമോ നിൽക്കുന്നത്.
Okay, the last area that we talked about for distractions, pursuit of riches and other things.
നമ്മുടെ അവസാനത്തെ കാര്യത്തെക്കുറിച്ചാണ് നമ്മെ ദൈവത്തിൽ നിന്നും മാറ്റിക്കളയുന്ന ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പണത്തും ധനത്തിന്റെ പുറകെയുള്ള ഓട്ടം.
Yeah, that's what the image shows. Money is a bad master. We know that.
നമുക്കറിയാം പണം, ധനം അതൊരു തെറ്റായ യജമാനനാണ്.
Yeah, and so when my decisions as a young person, when the jobs that I take or the person that I'm looking forward in marriage, when primarily it is driven by money, then that's an area where I'm going to truly see I'm going to be barren in my life.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ പണമാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ഉള്ള സമയത്ത് പണമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്കായിട്ട് പോകുമ്പോൾ പണം മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ള തീരുമാനിക്കുന്നതിന്റെ പുറകിലുള്ള പ്രേരക ശക്തിയെങ്കിൽ നിങ്ങളുടെ ജീവിതം അത് ഒരു ഫലം നിറഞ്ഞ ജീവിതമായിരിക്കുകയില്ല.
And it's not just money, but what do I put my trust in? On what am I confident in my life?
നിങ്ങൾ പണത്തെ അന്വേഷിക്കുന്നു, ധനത്തിന് പുറകെ പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പക്ഷേ അതിനേക്കാട്ടിൽ ഉപരി നിങ്ങൾ ആരിലാണ് ആശ്രയിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം വെച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു.
If you see, for some of us, you know, the ultimate thing in life is maybe to go to America to get a green card, or always there's an in English there's a phrase, the grass is greener on the other side. It's always that if I can get that thing in my life, then that will be enough for me.
പലരും ചിന്തിക്കുന്നത് ചിലരെ സംബന്ധിച്ചോളം അമേരിക്കയിൽ പോയി ഒരു ഗ്രീൻ കാർഡ് ലഭിക്കുന്നത് അതാണ് ജീവിതത്തിൽ ഒരു വലിയ കാര്യം എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ തൃപ്തിയല്ലാതെ ആ കാര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ അക്കരെയുള്ള പച്ച അത് നല്ലത്, അക്കരെ പച്ച അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാണത്തിലാണ് പലരും.
Yeah, I was remembering the thing that Jesus said to the rich young ruler.
യേശുക്രിസ്തു ആ ധനവാനായ ചെറുപ്പക്കാരനോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്.
In Mark 10:17 he said this one thing that you lack.
മർക്കോസിന്റെ സുവിശേഷം 10:17 ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു കുറവ് നിനക്കുണ്ട്.
And in circumstances the Lord will meet with us and say, this thing that you put use as a crutch, this that gives you stability in your life, this is the very thing which is making you lacking and fruitless in your life.
പലപ്പോഴും ദൈവം നമ്മളോട് വളരെ വ്യക്തിപരമായിട്ട് നമ്മുടെ കൈ ചൂണ്ടി ദൈവം ചിലപ്പോൾ പറയും, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു താങ്ങായി നിങ്ങൾ കരുതിയിരിക്കുന്ന ഒരു കാര്യമാകാം, ആ കാര്യത്തെ ചൂണ്ടി കർത്താവ് പറയും, ഈ കാര്യമാണ് നിന്റെ ജീവിതത്തിൽ നിന്നെ ബലഹീനനാക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ഈ കാര്യമാണ് നിനക്ക് ഫലമില്ലാത്തതാക്കി തീർക്കുന്നത് എന്ന് കർത്താവ് നമ്മെ ചൂണ്ടി ചിലപ്പോൾ പറയും.
So I wanted to just use this as a basis and tell you a tale of two fishes.
ഞാൻ ഈ അടിസ്ഥാനത്തിൽ രണ്ട് മീനുകളെ കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്.
It's not very clear, but what you see on the left is a jellyfish.
നിങ്ങളിവിടെ രണ്ട് മീനുകൾ ഇവിടെ ഈ ചിത്രത്തിലുണ്ട്. വളരെ ക്ലിയർ അല്ല, എന്നാൽ പോലും നിങ്ങൾ നോക്കിയാട്ടെ, ഇടതുവശത്ത് കാണുന്ന ആ മീൻ അത് ജെല്ലി ഫിഷ് ആണ്, ജെല്ലി ഫിഷ്.
ആൻഡ് വാട്ട് യു സീ ഓൺ ദ റൈറ്റ് ഇസ് എ സാൽമൺ.
നിങ്ങളുടെ വലത്ത് നിങ്ങൾ കാണുന്നത് സാൽമൺ ഫിഷ് ആണ്. അതിന്റെ മലയാളം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, എനിക്ക് അറിയില്ല.
സാൽമൺ എന്ന് പറയാം. So let's talk about the jellyfish. The jellyfish just drifts along, goes with the flow.
ജെല്ലി ഫിഷിന്റെ പ്രത്യേകത അത് ഒഴുക്കിനനുസരിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ അത് ഒഴുകി ഒഴുകി ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവും.
ഇറ്റ് ഡസന്റ് ഹാവ് എ റിയൽ ഷേപ്പ്, ഇറ്റ് ഡസന്റ് ഹാവ് എനി ബോൺസ്, സോ ഇറ്റ് വിൽ ഫിറ്റ് എനി ഷേപ്പ് വേർ യു പ്ലേസ്.
ഈ ഇതിന്റെ പ്രത്യേകത നോക്കിയിട്ട് അതിനൊരു അതിന് ഒരു ശരിയായ ആകാരമില്ല. അത് അതിന് എല്ലുകൾ കുറവാണ്. അത് എങ്ങനെ വേണമെങ്കിലും എവിടെയാണെങ്കിലും അതിന് വളയാനും ഒടിയാനും കഴിയും.
And so to say it, for example, when I face a circumstance in my college where I have to say no to my friends, I know I have to say no, but I'm not able to, then I'm more like a jellyfish.
നിങ്ങളുടെ കോളേജിലെ ഒരു പ്രത്യേക സാഹചര്യം നിങ്ങൾക്കറിയാം, ആ സാഹചര്യത്തിൽ കൂട്ടുകാരോട് ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയേണ്ട ഒരു സാഹചര്യം. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല, നിങ്ങൾ അവരോട് ചേർന്ന് അങ്ങ് പോവുകയാണ്. അപ്പോ നിങ്ങൾ ഈ ജെല്ലിഫിഷിനെ പോലെയാണ്.
Yeah, and a jellyfish really can't move. Where the current takes it, it will go.
ഈ ജെല്ലിഫിഷിന് അതിന് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ അതിന് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. അതിനെ ഒഴുക്കിനനുസരിച്ച് അത് പോയിക്കൊണ്ടേയിരിക്കും.
Yeah, and the other thing is about the Christian testimony, right? This jellyfish, if you for most cases, all you touch it, it's poisonous. It's poisonous.
ഈ ജെല്ലിഫിഷിന്റെ മറ്റൊരു പ്രത്യേകത, അതിനെ നിങ്ങൾ തൊടുകയാണെങ്കിൽ അതിന് ചുറ്റും വിഷമാണ്, അതിനെ തൊട്ടാൽ അത് അപകടമാണ്.
Then look at the salmon. The thing I like about the salmon is we talk about fruitfulness. The salmon as a fish will always go back to where it was fruitful or where it was born from. It will be a small mountain stream and it may be living in the sea. It will jump back up the river. Jump over the waterfalls. You can see a picture of it going over the waterfalls and go back to where it was fruit, where it's fruitful, and there it lays its eggs.
ഈ സാൽമൺ എന്ന് പറയുന്ന ഈ മീനിന്റെ പ്രത്യേകത, അതിപ്പോ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അവിടെ അങ്ങ് നിൽക്കണം, അവിടെ അത് മതി എന്നല്ല അത് ചിന്തിക്കുന്നു. അത് എവിടെയായിരുന്നു, എവിടെ വെച്ചാണ് അതിന് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയുക, അവിടേക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും ഒക്കെ നേരിട്ട് ഇവിടെ ഇതാ വെള്ളച്ചാട്ടത്തെ മറികടന്ന് പോവുകയാണ്. അത് മറികടന്ന് അതിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് അത് പോകും.
It swims against the current and it builds itself a spiritual muscle, if I have to say a spiritual story about it.
അപ്പോൾ നാം നിങ്ങളെക്കുറിച്ച് ആത്മീയമായിട്ട് നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എതിരെയുള്ള ഈ കൂട്ടുകാരുടെ മധ്യത്തിലും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും നമുക്ക് വരുന്ന എതിർപ്പുകളെ മറികടന്ന് ഒരു നിലപാടെടുത്ത് അത് ഒഴുക്കിനെതിരെ നീന്തി അത് ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് നീങ്ങുന്നു.
So the purpose of this part of this section, you know, as we are coming to an end, is not to give you any answers, but it's to show some conflicts that are constantly happening in us, especially as young people.
ഈ ഒരു സെഷന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം നൽകുക എന്നുള്ളതല്ല, പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്.
And one of these conflicts is my will versus his will.
അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചില പോരാട്ടങ്ങൾ, അതിൽ ഒരു പോരാട്ടം ഇതാണ്, എന്റെ ഹിതം ദൈവത്തിന്റെ ഹിതം, എന്റെ ഹിതവും ദൈവത്തിന്റെ ഹിതവും തമ്മിലുള്ള പോരാട്ടം.
In the Lord's prayer, thy will be done.
കർത്താവിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക, അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ.
But when I'm honest, I have to say that it's a struggle for me. It's a struggle for me. What comes out often in me is to do my own will.
ഞാനും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് എനിക്കും ഒരു പോരാട്ടം തന്നെയാണ്. സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ട് എന്റെ ഹൃദയത്തിൽ നിന്നും കടന്നു വരുന്നത് എന്റെ ഹിതമാണ്.
In this English language, when you say the letter word I, it's always written capital I.
നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഐ എന്ന് എഴുതുമ്പോൾ അത് എപ്പോഴും നമ്മൾ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതാറുള്ളത്.
And that's true. You say, you take pronouns in English, right? You take somebody's name, it's always written with a capital letter. We are the most important people in our own lives.
പലപ്പോഴും നമ്മൾ പേരുകളൊക്കെ എഴുതുമ്പോൾ, പേരുകളും ആളുകളുടെ പേരുകളൊക്കെ എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് തുടങ്ങാറുള്ളത്. എപ്പോഴും ഐ, ഞാൻ, നമ്മുടെ പേര്, അതെപ്പോഴും വലുത് തന്നെയാണ്.
ബട്ട് ഇൻ സ്പിരിച്വൽ ഗ്രാമർ ഇറ്റ്സ് വെരി ഡിഫറെന്റ്.
പക്ഷേ ആത്മീക ഭാഷയിൽ അങ്ങനെയല്ല, അത് വളരെ വ്യത്യസ്തമാണ്.
And when in the tussle, if his will is winning in my life, there will be fruit.
ആത്മീക ജീവിതത്തിൽ ഈ ഒരു പോരാട്ടത്തിൽ ദൈവത്തിന്റെ ഹിതമാണ് ജയിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിനാണ് അവിടെ മുൻതൂക്കം ലഭിക്കുന്നതെങ്കിൽ, അപ്പോഴാണ് ഞാൻ ഫലഭൂയിഷ്ഠിയുള്ള, ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നേറുന്നത്.
Another struggle that happens in our life is the struggle of the flesh versus the spirit.
നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മറ്റൊരു പോരാട്ടം, അത് ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടമാണ്.
Essentially, this struggle, so what we wanted to do at this time, this point of time, is if you go to the next slide.
നമ്മള് തുടർന്ന് ഉള്ള സമയം നമുക്ക് ചിന്തിക്കാനായിട്ട് ചില കാര്യങ്ങളുണ്ട്.
What we wanted to lay before you is, so we talked about some things that we are anxious about, some pleasures that distract, then some riches which we count as our riches.
നാം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മെ ആകുലചിത്തരാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, ദൈവത്തിന്റെ ഭക്തിയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്ന പല സുഖങ്ങളെക്കുറിച്ച്, പല താൽക്കാലിക സുഖങ്ങളെക്കുറിച്ച്, ഭോഗങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ പണധനം, ധനത്തോടുള്ള നമ്മുടെ സമീപനം, ധനം നമ്മെ എങ്ങനെ കർത്താവിൽ നിന്ന് മാറ്റിക്കളയുന്നു, ഈ കാര്യങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത്.
We want to keep this slide up now for the next 10 minutes and we want this to be a time of introspection.
ഈ സ്ലൈഡ് അടുത്ത ഒരു 10 മിനിറ്റ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനുമുള്ള ഒരു സമയമാണ്.
So can you look at what are the anxieties in my life? What are the fears and complaints that occupy my time, my mind, in relationship to your studies, your career, your friends, or whether your thoughts about marriage? Can you be honest about it? You don't have to necessarily share this with anybody. You can make maybe a small notes for you in your notebook if you'd like. But can you be honest? Is this something here where you're struggling with?
നിങ്ങൾക്ക് സത്യസന്ധമായി നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്ന ആകാംക്ഷകളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാമോ? ഒരുപക്ഷെ നിങ്ങളുടെ പഠനത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കാം. പലതരത്തിലുള്ള, ഏത് തരത്തിലുള്ള ആകാംക്ഷകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് സത്യസന്ധമായി, നിങ്ങൾ ആരോടും അത് പറയണമെന്നില്ല, ആരോടും നിങ്ങളത് ഷെയർ ചെയ്യേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് കുറിച്ചു വയ്ക്കാം.
Yeah, and about pleasures, are there some unhealthy struggles which occupy you, something which is constantly pulling you down? Can you be honest about that?
നിങ്ങൾക്ക് സത്യസന്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും താഴോട്ട് വലിക്കുന്ന, എപ്പോഴും ദൈവത്തിൽ നിന്ന് ഏകാഗ്രതയിൽ നിങ്ങളെ മാറ്റിക്കളയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ദുശീലം നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ആസക്തി നിങ്ങളെ സ്വാധീനിക്കുന്ന, ഒരു പ്രത്യേക സുഖം തേടി നിങ്ങൾ പോകുന്നുണ്ടോ?
What about your riches? What are the things that you're proud of, that you're glory in, that you find security in? What are you keeping on thinking about? What are you putting your trust on?
നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആശ്രയം വെച്ചിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴും പണത്തെക്കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
For the next 10 minutes, let's spend it in silence. Let's look at these in my life. What am I? Where am I at? Can we be honest to ourselves?
നമുക്ക് നമ്മോട് തന്നെ സത്യസന്ധരായി അടുത്ത ഒരു 10 മിനിറ്റ് നമ്മോട് തന്നെ ചോദിക്കുക, ഞാനിപ്പോ എവിടെയാണ്? ഞാൻ എന്റെ യഥാർത്ഥത്തിലുള്ള എന്റെ അവസ്ഥ എന്താണ്? എന്റെ ഹൃദയത്തിലെ ചിന്തകൾ എന്താണ്? എന്റെ ആശ്രയം എവിടെയാണ്? എന്റെ ആകാംക്ഷാ ചിന്തകൾ എന്തൊക്കെയാണ്? എന്റെ തെറ്റായ ദുശീലങ്ങൾ, തെറ്റായ ആസക്തികൾ എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ കടന്ന് ഫലപ്രാപ്തിയിൽ നിന്ന് എന്നെ തടയുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തുടർന്ന് ഒരു 10 മിനിറ്റ് ചിന്തിക്കാം.